ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي السلام പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം തഹനീക്കിനെ സംബന്ധിച്ചായിരുന്നു. എന്താണ് തഹനീക്ക്? ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ വിഷയത്തിലുള്ള ചെറിയൊരു ഇഖ്തിലാഫും, അങ്ങനൊരു ഇഖ്തിലാഫ് ഉണ്ടാകാനുള്ള കാരണവും അതും നമ്മൾ വിശദീകരിച്ചു. എന്താണെങ്കിലും മൊത്തത്തിൽ ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ തഹനീക്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആദ്യമായി കുട്ടിക്ക് മധുരം കൊടുക്കുക എന്നതാണെങ്കിൽ, തമ്പ്ര കൊടുക്കുക എന്നതാണെങ്കിൽ അതെല്ലാവർക്കും ആകാവുന്നതാണ്. എന്നാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസാണ് എന്ന് പറഞ്ഞവർ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റീഖിന്റെ ബർക്കത്തായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചെറിയൊരു ഇഖ്തിലാഫ് അവിടെ വരാനുള്ള കാരണം. എന്നാൽ മൊത്തത്തിൽ ഉലമാക്കൾ ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അസുന്ന അല്ലെങ്കിൽ സാബിത അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെയാണ്, അത് സുന്നത്താണ്, മുസ്തഹബാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അത് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി തമ്രിന്റെ മഹത്വം, അതേപോലെ തന്നെ അതിന്റെ ശാസ്ത്രീയമായ വേറെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ഉലമാക്കൾ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ കൂടെ പറയേണ്ട ഒരു വിഷയം, അത് പറഞ്ഞിട്ടില്ലെങ്കിൽ വിഷയം പൂർണ്ണമാവില്ല എന്നതുകൊണ്ട് തഹനീക്കിനെ അനുബന്ധമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ ചില ഖുറാഫാത്തുകളുണ്ട്, ചിലപ്പോൾ ഷിർക്കിലേക്ക് വരെ എത്തും. അതുകൊണ്ട് തഹനീക്ക് വിശദീകരിച്ച പണ്ഡിതന്മാർ അതുകൂടി പഠിപ്പിച്ചിട്ടുണ്ട്. ആരാണ് തഹനീക്ക് നടത്തേണ്ടത്? ഇസ്ലാം സലമിയുടെ കാലഘട്ടത്തിൽ സഹാബത്ത് ഇബ്സുല്ലാ സ്വലമയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് തഹനീക്ക് നടത്തി, അതിന്റെ കാരണവും വിശദീകരിച്ചു. അത് ഇബ്സുല്ലാ സ്വലമക്ക് മാത്രമുള്ളതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിൽ തഹനീക്ക് നടത്തേണ്ടത് ആരാണ്? അതല്ലെങ്കിൽ തഹനീക്ക് നടത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു ആലിമിന്റെ അടുത്തേക്ക് ചെല്ലുക, കുട്ടിയെയും കൊണ്ട് ഒരു ആലിമിന്റെ അടുത്തേക്ക് പോകുക, അല്ലെങ്കിൽ ഷെയ്ഖിനെ സമീപിക്കുക, അല്ലെങ്കിൽ പള്ളിയിലുള്ള മൗലവിന്റെ അടുത്തേക്ക് പോവുക, അല്ലെങ്കിൽ ഉസ്താദിന്റെ അടുത്തേക്ക് ചെല്ലുക, അവരുടെ ബർക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട്, അത് പാടുണ്ടോ അല്ലേ? അപ്പൊ ആ വിഷയം കൂടി അവർ ഈ കാര്യത്തിൽ ഇതിൽ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അത് അനുവദിച്ചിട്ടില്ല എന്നുള്ളത്, അത് പാടില്ല. കുട്ടിക്ക് തഹനീക്ക് നടത്തേണ്ടത് കുട്ടിയുടെ ഉമ്മ ഉപ്പ
അല്ലെങ്കിൽ ആരാണ് അവിടെ ഹാലിയർ ആയിട്ടുള്ളത്, അങ്ങനെ തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഉത്തരവാദപ്പെട്ട ആരാണ് അവർക്കത് ചെയ്യാം, തഹനിക്ക് കൊടുക്കാം. കാരക്കഥ വായിലിട്ട് അലിച്ചിട്ട്, നന്നായിട്ട് അലിച്ചിട്ട് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി അതിന്റെ ആ ദ്രാവകം, അതിന്റെ ആ നീര് കുട്ടിയുടെ വായിൽ കൊടുക്കാം. കുട്ടിയുടെ ഉപ്പക്ക് അത് ചെയ്യാം, ഉമ്മക്ക് അത് ചെയ്യാം, ബന്ധപ്പെട്ട ആരാണോ അവിടെ ഉള്ളത് അവർക്കൊക്കെ അത് ചെയ്യാവുന്നതാണ്. എന്നാൽ മറ്റൊരാളുടെ ബർക്കത്തിന് വേണ്ടിയിട്ട് ആ കുട്ടിയെയും കൊണ്ട് ഇങ്ങനെ സമീപിക്കുക എന്നുള്ളത് അത് പണ്ഡിതന്മാർ വിലക്കിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ വായിച്ചിരുന്നു ഇമാം നവവിന്റെ ചില വാചകങ്ങൾ. അദ്ദേഹം അത് മുസ്തഹബാണെന്ന് പറഞ്ഞു, അത് ചെയ്യേണ്ട രീതി പറഞ്ഞ സന്ദർഭത്തിൽ അതിന്റെ തൊട്ട് താഴെ ഒരു കാര്യം കൂടിയുണ്ട്. ഇങ്ങനെ അഹുൽ സ്വലഹ്, ഇങ്ങനെ നല്ല ആളുകളുടെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയി തെഹനീക്ക് നടത്തുന്നത്, അതും ഈ ഹദീസിൽ തെളിവുണ്ട് എന്നുള്ള ഇമാം നബിന്റെ ഒരു വാചകം ഷറഹ് മുസ്ലിമിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിന് ഉലമാക്കൾ ഖണ്ഡിച്ചിട്ടുമുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. ഇതിലൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷെയ്ഖ് അബ്ദുൽ മൻസൂർ അൽ അബ്ബാദ് ഹഫിളഹുല്ലാ എന്നും ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ദർസുകൾ പലതും നമുക്ക് കിട്ടും. അതിലൊന്ന് വളരെ പ്രധാനപ്പെട്ടൊന്ന് അബൂദാവൂദിന്റെ ദർസ്. ചിലത് ഓഡിയോ ക്ലിയർ ഇല്ലെങ്കിലും നമുക്ക് പല പ്രാവശ്യം ആവർത്തിച്ച് കേട്ടല്ലെന്ന് മനസ്സിലാവുന്നുണ്ട്. അതിൽ അദ്ദേഹം ഈ കാര്യം വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വാചകം ഇൻഷാല്ലാഹ് അവിടുന്ന് വായിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കുറച്ച് വിശദമായി അദ്ദേഹം പറയുന്നത്, وقد كان الصحابة رضي الله عنهم وارضاهم يأتون بأولادهم إلى رسول الله صلى الله عليه وسلم ليحنكهم. صلى الله عليه وسلم يدى صحابيك أبدا كتّي قلق تهنيك نارتنا دين وعند صلى الله عليه وسلم يدى تلك ورار دائر وذلك بأن يملا تمرة ثم يخرجها إذا تفتس وذابت فيجعلها في حنك صبي ويدلكه بها. എന്നിട്ട് അദ്ദേഹം അതിനെ വിശദീകരിച്ചു. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കാരക്ക വായിലിട്ട് അലിച്ച് അത് ദ്രാവക രൂപത്തിലാക്കി കുട്ടിയുടെ വായിലേക്ക് കൊടുത്തതിങ്ങനെ പുരട്ടിക്കൊടുക്കുക. ദലക്ക ഇതിരിക്കും, ഉള്ളിലും പുരട്ടിക്കൊടുക്കുക. റബ്ബിങ് ശരിക്കും വായിലിട്ട് ഇളക്കി കുട്ടിയുടെ വായിൽ മൊത്തത്തിലാക്കി കൊടുക്കുന്നതാണ് തഹനീക്ക്. അദ്ദേഹം വിശദീകരിക്കുകയാണ്, ഫയസ്ലു ഇലാ ജോഫിഹി തിൽക്കൽ ഹലാവ, അങ്ങനെ അതിന്റെ മധുരം കുട്ടിയുടെ ഉള്ളിലേക്ക് എത്തുന്നു. وتكون هذه التمرة مما مسه جسد رسول الله صلى الله عليه وسلم ومما اختلط بلعابه صلى الله عليه وسلم. صلى الله عليه وسلم يدعو منير كالرندان كاركا. وكانوا يتبركون بلعابه وبتحريكه للسبيان ويتبركون بشعره ويتبركون بفضل ولوئه ويتبركون ببساقه ومخاطه صلى الله عليه وسلم. അവർ ഇതുകൊണ്ടൊക്കെ വർക്കെടുക്കാറുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജസദ് ജിസ്മ് എന്നുള്ളത് വർക്കത്തുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളൂ ചെയ്ത വെള്ളത്തിന്റെ ബാക്കി കൊണ്ടൊക്കെ അവർ വർക്കത്തെടുക്കാറുണ്ടായിരുന്നു. ലാക്കിൻ ഹദാ ഖാസും ബിഹി അലൈഹി സ്വലാത്തു വസ്സലാം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ചില ആൾക്കാർ ഇത് പാടെ അങ്ങനെ നിഷേധിച്ചു, തഹ്‌ലീക്ക് തന്നെ ഖുറാഫത്താണെന്ന് പറഞ്ഞു കുറവ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുട്ടി ജനിച്ചാല് വേറെ ആദാവുകളും സുനനങ്ങളും ഒക്കെ എടുക്കുന്ന ആളുകൾ തഹ്‌ലീക്ക് ചെയ്യില്ല, അത് ഖുറാഫത്താണ് അല്ലെങ്കിൽ ബിദഅത്താണെന്നുള്ള അർത്ഥത്തിൽ. മറ്റുള്ള ആദാവുകളിലും സുനനങ്ങളിലും ഒക്കെ വളരെ കണിശത പാലിക്കുന്ന ആളുകൾ പോലും എന്ത് ചെയ്യൂല, തഹ്‌ലീക്ക് എടുത്തല്ല, അതും ശരിയല്ല. വേറെ ചില ആളുകൾ അതിൽ അതിരി കവിഞ്ഞു, ഇങ്ങനെ തഹ്‌ലീക്ക് എടുത്താൻ വേണ്ടിയിട്ട് പള്ളിന്റെ മൂലയുടെ അടുത്തേക്ക്, ഉസ്താദിന്റെ അടുത്തേക്ക്, ഇങ്ങനെ എന്തെങ്കിലും ഷെയ്ഖിന്റെ അടുത്തേക്ക്, അവരുടെ വർക്കത്ത് തേടിയിട്ട് ഇങ്ങനെ വലിയ ഉലമാക്കളുടെ അടുത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോ അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജസദിന് വർക്കത്തുണ്ട്, ആ വർക്കത്ത് രീഖനുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക്, വുളു ചെയ്ത വെള്ളത്തിന്, ഇതൊക്കെ നമ്മൾ വേറെ ഹദീസുകളിൽ നമ്മളെ ക്ലാസ് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വർക്കത്തിന്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഖാസാണ് ഈ വർക്കത്ത്. അതുകൊണ്ട് ഫലായദഹബ് ഇലാഹദി യുഹന്നിക മിൻ അജലി തബറുക്കി ബിഹി, അതുകൊണ്ട് ഈ തഹ്‌നീക്കിന്റെ ബർക്കത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരാളുടെ അടുത്തേക്ക് ആരും പോകരുത്. അയാളുടെ ഉമിനീരിന്റെ ആ വർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പോകരുത്. വൈന്നമർ റജുല യുഹന്നിക്കു വലദഹു, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു വാപ്പ, ഒരുപ്പ, ഒരു പിതാവ്, ഒരാള് അയാളുടെ കുട്ടിക്ക് തഹ്‌നീക്ക് ചെയ്തോട്ടെ. വൽമറത്തു തഹ്‌നീക്കു വലദഹ, ഒരു പെണ്ണ്, ഒരു സ്ത്രീ, ഒരു ഉമ്മ അവളുടെ കുട്ടിക്ക് തഹ്‌നീക്ക് ചെയ്തോട്ടെ. എന്ത് ചെയ്യരുത്? പിതാവ് തഹനിക്ക് ചെയ്തോട്ടെ, മാതാവ് തഹനിക്ക് ചെയ്തോട്ടെ, പക്ഷെ മറ്റൊരാളുടെ റിയത്തിന്റെ വർക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് പോകരുത്. എന്നിട്ട് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്, എല്ലാവരും പറഞ്ഞൊരു പോയിന്റ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാസാണ് ഇങ്ങനെ വർക്കത്ത് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അതിനുശേഷമോ, ഇതിൽ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യതാണ്, ലം യഖൂനു, സഹാബികളായിരുന്നില്ല, ബഅദാലിക അതിനുശേഷം, യദ്ഹബൂന, അവരാരും തന്നെ പോയിട്ടുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളായ അബൂബക്കർ അല്ലാഹുവിന്റെ അടുത്തേക്ക്, ഉമർ അല്ലാഹുവിന്റെ അടുത്തേക്ക്, ഉസ്മാൻ അല്ലാഹുവിന്റെ അടുത്തേക്ക്, അലി അല്ലാഹുവിന്റെ അടുത്തേക്ക്, അവരാണല്ലോ ജനങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഏറ്റവും ഖൈറായ ആളുകൾ. അപ്പൊ സഹാബികളുടെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലഘട്ടത്തിലോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷമോ സഹാബികൾ ആരെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ സഹാബികൾക്കിടയിൽ അങ്ങനെ ഒരു പതിവ് ഉണ്ടായിരുന്നോ? ഇല്ല. സ്വഹാബത്തിന്റെ ആ പ്രവർത്തനത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഖാസായതാണ്. വലായക്കുൽ ഗൈരിഹി മിനന്നാസ്, ഇത് മറ്റൊരാൾക്കും ഈ വർക്കത്തില്ല. കമാ കാനു യതവറക്കുന ബിശഅരിഹി ദാ ഹലഖ വകദാലിക ബിബസാഖിഹി വബിമുഖാതിഹി വബിഅറഖിഹി വബിഫളിൽ വളൂഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹാദാ മിൻ ഖസായിസി. നേരത്തെ പറഞ്ഞതൊന്നുകൂടി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപനീരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളൂ ചെയ്ത വെള്ളം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലൊക്കെ വർക്കത്തുണ്ട്. അതാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്, അത് മറ്റൊരാൾക്കും ഇല്ല. അതുകൊണ്ട് സഹാബത്ത് ഇങ്ങനെ ചെയ്തതായിട്ടും തെളിഞ്ഞിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ചെയ്യുന്നത് ഇമാം നബിയുടെ വാദത്തെ ഖണ്ഡിക്കുന്നു. വഅമ്മാ ഖൗലുൽ ഇമാം നബവി, എന്നാൽ ഇമാം നബിയുടെ വാദം, ഫീഹി ഇസ്തിഹബാബു തബറുക്കി ബിഅഹ്ലിൽ ഫളിൽ, ഈ ഹദീസിൽ തെളിവുണ്ട്, ഫളിലുള്ള ആളുകളെ കൊണ്ട് തഹനീക്ക് നടത്താൻ അവരുടെ വർക്കത്ത് അത് മുസ്തഹബ്ബാണ് എന്നുള്ള ഇമാം നബിയുടെ വാചകം, ഫഗൈറു സഹീഹുൻ, അതെന്തല്ല, സഹീഹല്ല, ശരിയല്ല വാദം. ലിഅന്ന തബറുക്ക ബിശഖ്സി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവ അല്ലദീ സബത, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തബറുക്കാണ് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. വഅമ്മാ ഗൈറുഹു ഫല, മറ്റുള്ളവരിൽ നിന്ന് തബറുക്ക് അത് ശരിയല്ല. വലിഹാദ ദക്കറ ഷാത്തബി ഫീ കിതാബിഹി അൽഇഇതിസാം, എന്നിട്ട് ഇമാം ഷാത്തബി അദ്ദേഹത്തിന്റെ ഇഇതിസാമിൽ ഉദ്ധരിച്ചൊരു വാചകം അദ്ദേഹം എടുത്തു കൊടുക്കുന്നു. بأن قول الصحابة رضي الله عنهم وارضاهم لم يفعلوا ذلك مع أحد بعد رسول الله صلى الله عليه وسلم يدل على أن هذا العمل إنما هو خاص به صلى الله عليه وسلم ولا يعتداه إلى غيره. إمام شاطبي ورنه دودنه നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവരുടെ പ്രവർത്തനത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഖാസി, ഒരു ശ്രേഷ്ഠത, ഈ ഒരു ഫളി, ഒരു ബർക്കത്ത് മറ്റാർക്കില്ല എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാം എന്നുള്ള ഇമാം ഷാത്തബിയുടെ ഇഹ്തിസാമിൽ ഉദ്ധരിച്ച വാചകം കൂടി ഷെയ്ഖ് ഇവിടെ എടുത്ത് ഉദ്ധരിക്കുകയാണ്. ഷറഹ് അബൂദാവൂദിന്റെ ഷറഹില് ഈ വാചകം നമുക്ക് കാണാം. അപ്പൊ വളരെ വിശദമായിട്ട് തന്നെ ഇത് ഉലമാക്കള് വിശദീകരിച്ചിട്ടുണ്ട്. ആ സംശയം നമ്മൾ ക്ലിയർ ചെയ്യാതെ പോയാൽ ഇത് ദുരുപയോഗം ചെയ്യും. അപ്പൊ അതുകൂടി മനസ്സിലാക്കണം. ഇതേപോലെ തന്നെ ഷെയ്ഖ് ബിൻ വാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഇത് ചോദിച്ചു, ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് ഉലമാക്കളുടെ അടുത്തേക്ക് പോവുക, അത് ശരിയാണോ, അത് പാടുണ്ടോ? അതിന് അദ്ദേഹം കൊടുത്ത മറുപടി, യുഹന്നിക്കുഹു അബൂഹു വഉമ്മു, ആ കുട്ടിക്ക് തഹനീക്ക് ചെയ്യേണ്ടത്, തഹനീക്ക് കൊടുക്കേണ്ടത് അവന്റെ ഉമ്മയും അവന്റെ ഉപ്പയുമാണ്. സുമഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലൗ ഫതഹ ബാബു തഹനീക്ക് ലതവസ്സഅന്നാ സുഫി, ഈ തഹനീക്കിന്റെ വാതിൽ തുറന്നാൽ ജനങ്ങൾ അതിൽ വിശാലത കാണിക്കും, പിന്നെ അത് ശിർക്ക് കത്തും, പിന്നെ എന്തോ ആകാന്നുള്ള നിലപാട് വരും. പല സംഗതികളും അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ആ കവാളം നമ്മൾ പറയും, വസീല, ഹറാമിലേക്കുള്ള വസീല ഉണ്ടാവും, ശിർക്കിലേക്കുള്ള വസീല ഉണ്ടാവും. അതുകൊണ്ട് ആ വസീല തന്നെ അവർ ഹറാമാക്കും. അപ്പോ ഷെയ്ഖ് ബിനവാസ് ഇവിടെ പറയുന്നത് എന്താ, ആ കവാടം തുറന്നാൽ, ആ വാതില് തുറന്നാൽ ജനങ്ങൾ അതിൽ വിശാലത കാണിക്കും, അത് പിന്നെ വേറെ പലതുക്കും എത്തും എന്നുള്ളത് ഷെയ്ഖ് ബിനവാസും ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇതേപോലെ ഇബ്നു ഉസൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ, അതിന്റെ ഓഡിയോ ഉണ്ട്, മറ്റേ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നത് റിയാദു സ്വാലിഹീന്റെ ഷറഹാണ്. അതല്ല, വേറൊരു ചോദ്യമായിട്ട് ചോദിക്കുന്നുണ്ട് ഇബ്നു ഉസൈമീനോട്, അതിന്റെ ഓഡിയോ കിട്ടും. അതിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഇതേ കാര്യമാണ്, എന്ത് ഇങ്ങനെ സ്വാലിഹീങ്ങളുടെ അടുത്തേക്ക് മുത്തക്കീങ്ങളുടെ അടുത്തേക്കൊക്കെ കുട്ടികൾ അങ്ങനെ തഹരീക്ക് നടത്തുന്നതിന് വേണ്ടി കൊണ്ടുപോകാൻ പാടുണ്ടോ? അതിന് അദ്ദേഹം നേരത്തെ നമ്മൾ വായിച്ച ഏതാണ്ട് സാമ്യമുള്ള ഉത്തരമാണ് അദ്ദേഹം കൊടുക്കുന്നത്. അവിടെ പിന്നെ റീഖിന്റെ ബർക്കത്താണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന് വിശ്വല്ലാ അലൈഹി സ്വലമയുടെ മാത്രം ഖാസാണ്, അത് വേറൊരാളിന്ന് നമ്മൾ ആഗ്രഹിക്കാനോ പ്രതീക്ഷിക്കാനോ ചെയ്യാനോ പാടില്ല. നമ്മൾ നേരത്തെ വായിച്ചാലോ. ഇനി അതല്ല, കുട്ടിക്ക് ആദ്യം മധുരം കൊടുക്കുക, അതാണോ ഇതിന്റെ മക്സദ്, ഇതിന്റെ ഉദ്ദേശം, തഹനീക്കിന്റെ ലക്ഷ്യം? എങ്കിൽ അതെല്ലാവർക്കും ചെയ്യാം. ഇങ്ങനെ അദ്ദേഹത്തിന്റെ അതില് ആ ദിവസയിൽ അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഇത് ഇതേപോലെ തന്നെ ഷെയ്ഖ് അബ്ദുറസാഖുൽ ബദറിന്റെ ദർസിൽ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ദുലമാക്കളൊക്കെ വിശദീകരിച്ചതാണ്. ഈ തബറുക്കിന്റെ വിഷയം നമ്മൾ വേറെ അത് മനസ്സിലാക്കണം. അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിക്കാനുള്ളത്, തബറുക്ക്. അപ്പൊ തഹനീക്ക് എന്നുള്ളത് അത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ്. ഇങ്ങനെ ഒരു കുട്ടി ജനിച്ചാൽ കാരക്ക വായിലിട്ട് അലിച്ചിട്ട് നമുക്ക് ആ കുട്ടിക്ക് കൊടുക്കാവുന്നതാണ്. ഇനി കാരക്ക കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു മിനൽ ഹലാവ, മധുരമുള്ളത് എന്തെങ്കിലും അസല് കൊടുക്ക, അതല്ലാത്ത മധുരമുള്ളത് കൊടുക്ക, തേൻ കൊടുക്ക, അതൊക്കെ നമ്മൾ അതിന്റെ കൂടെ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇൻഷാല്ലാ തഹനീക്കുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കാം. അപ്പൊ അതും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പ്രവേശിക്കാനുള്ളത് ബാങ്കു ഇഖാമത്തോ. ഇൻഷാല്ലാ അത് ഒരു ക്ലാസ് അതിന് വേണ്ടി വരും, അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കും. അതിന്റെ മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു, ഇത് ബാറക്കല്ലാഹു ലക ഫിൽ മൗഹൂബി എന്നുള്ള ദുആ. ആ ദുആയെ സംബന്ധിച്ച് രണ്ട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന്, ആ ദുആക്കൊരു മറുപടി കൊടുക്കുന്നുണ്ട്. ആ മറുപടി, അതായത് ഒരാള് കുട്ടി ജനിച്ച ആളെ തഹനിയത്ത് ചെയ്തു. അപ്പൊ ആ തഹനിയത്ത് ചെയ്ത ആള്, തഹനിയത്ത് ലഭിച്ച ആള് എന്ത് ചെയ്യണം? ആ തഹനിയത്ത് പറഞ്ഞ ആൾക്ക് തിരിച്ച് ഒരു റദ്ദ് കൊടുക്കണം, തിരിച്ച് അയാൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. ആ തിരിച്ചു പറയുന്ന ദുആ അത് ആര് പറഞ്ഞതാണെന്നാണ്. അത് നല്ലൊരു ചോദ്യമാണ് മാഷാല്ലാ, നമ്മളത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായിരുന്നു, അത് ആര് പറഞ്ഞതാണെന്നുള്ളതാണ്. രണ്ടാമത്തത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന്റെ അർത്ഥം, അതിന്റെ അർത്ഥം പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവും, ചില ആൾക്കാരെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ബാർക്കല്ലാഹു ലക ഫിൽ മൗഹൂബി ലക വ ശക്കർത്തൽ വാഹിബ വ ബലഗ ശുദ്ധഹു വ റസ്ഖ്ത ബിർറഹു. ഇതാണ് തഹരിയത്തിന്റെ ആ ദുആ. ബാർക്കല്ലാഹു ലക ഫിൽ മൗഹൂബി ലക, അല്ലാഹു നിനക്ക് നൽകിയതിൽ അല്ലാഹു നിനക്ക് ബർക്കത്ത് ചൊരിയട്ടെ. വ ശക്കർത്തൽ വാഹിബ, ഇത് നൽകിയവനോട് നീ നന്ദി കാണിക്കുകയും ചെയ്യുന്നവനാകട്ടെ. വ ബലഗ ശുദ്ധ, ആ കുട്ടി അവന്റെ ഖുവത്തും ശബാബും പ്രാപിക്കട്ടെ. വ റസ്ഖ്ത ബിർറഹു, ആ കുട്ടിയുടെ നന്മ, ആ കുട്ടി നിന്നെ അനുസരിക്കുകയും ആ കുട്ടിയുടെ പുണ്യം നിനക്ക് നന്മ നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. ഇതാണ് അതിന്റെ ദുആ. വ യറുദ്ദു അലൈഹിൽ മുഹന്നവു വ യഖൂലു, ഇത് തഹനിയത്ത് ആയിട്ട് നമ്മൾ പറയുമ്പോൾ അയാൾ തിരിച്ചു പറയണം, ബാറക്കല്ലാഹു ലക വ ബാറക അലൈക വ ജസാകല്ലാഹു ഖൈറ വ റസഖക്കല്ലാഹു മിസ്ല വ അജ്സല സവാബക. ബാറക്കല്ലാഹു ലക, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. വ ബാറക അലൈക, നിന്റെ മേൽ അല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ. വ ജസാകല്ലാഹു ഖൈറ, അല്ലാഹു നിനക്ക് ഖൈറ് പ്രതിഫലമായി നൽകട്ടെ. വ റസഖക്കല്ലാഹു മിസ്ല, അതേ ഇതേപോലുള്ളത് അല്ലാഹു നിനക്കും പ്രദാനം ചെയ്യട്ടെ. വ അജ്സല സവാബക, നിന്റെ പ്രതിഫലം അല്ലാഹു വർദ്ധിപ്പിച്ച് ധാരാളം പ്രതിഫലം നിനക്ക് നൽകുകയും ചെയ്യട്ടെ എന്നുള്ളത് തിരിച്ചു. ഇതിന്റെ അർത്ഥം. ഇനി രണ്ടാമത്തത് തിരിച്ചു പറയുമ്പോൾ, അയാൾക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ഇത് ആര് പറഞ്ഞതാണെന്നുള്ളതാണ്. അതിനു മുമ്പ് മനസ്സിലാക്കേണ്ടത് ഒന്ന്, അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. അതിൽ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് മർഫു അല്ല, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്നിട്ടുള്ള ഒന്നല്ല ഇത്. ബാർക്കല്ലാഹു ലക ഫിൽ മൗഹൂബി ലക വ ശക്കർത്തൽ വാഹിബ വ ബലഗ അശുദ്ധ വ റസ്ഖ്ത ബിർറഹു എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. വൈഫായ ഹദീസിലും വന്നിട്ടില്ല, അല്ലാത്തതിലും വന്നിട്ടില്ല. എന്നാൽ ആളുകൾ അത് ചൊല്ലുന്നത് കണ്ടാൽ തോന്നുന്നത് സുന്നത്തിൽ പഠിപ്പിക്കപ്പെട്ട ഒരു ദുഅ ചൊല്ലുന്നത് പോലെയാണ് ആളുകൾ ഇത് ചൊല്ലാറുള്ളത്. ഹദീസിൽ വന്നിട്ടുള്ളതല്ല ഒന്ന്. രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത് അതാണ്. മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് മൗഖൂഫല്ല, മർഫു അല്ല, മൗഖൂഫ് അല്ല. സഹാബികളിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുള്ളതാണോ? അതുമല്ല. സഹാബികളിൽ നിന്നും വന്നിട്ടുള്ള ഒരു ദുആയല്ല ഇത്. നാലാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി നിന്ന് വന്നിട്ടുള്ള അസറാണ്. അഞ്ചാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ അസറിന്റെ സനദിൽ തന്നെ ദുർബലതയുണ്ട് എന്നുള്ളത് പല പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിന് രണ്ടാളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ആരൊക്കെയാണ് രണ്ടാൾക്കാര് അതിന്റെ സനദിലുണ്ടായിരുന്ന രണ്ടാളുകൾ? ഒന്ന് ഹൈസം ഇബ്നു ജമ്മാസ് ഒരാള്. രണ്ടാമത്തെ ആള് പേരെന്തായിരുന്നു? കുൽസൂം ഇബ്നു ജൗശലിൽ കുശൈരി. ഈ രണ്ടാളുകൾ അതിന്റെ സനദിലുള്ള രണ്ടാളുകൾ. പണ്ഡിതന്മാർ പറഞ്ഞു, ചില ആൾക്കാർ പറഞ്ഞു ലൈഫാണ്, വേറെ ചില ആൾക്കാർ പറഞ്ഞു ഷദീദ്. ഈ അസറിന് തന്നെയും ലൈഫ് ഉണ്ട്. ആ ലൈഫ് ആകട്ടെ ഷദീദാണ്, ശക്തമായ ദുർബലതയാണ് ആ അസറിന് തന്നെയും ഉള്ളത്. അസൽ വസ്രീ നിന്ന് വന്നിട്ടുള്ള അസറിന് തന്നെയും ദുർബലത ഉണ്ടെന്നുള്ളത് പല പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ക്കാറിന്റെ തഹക്കീക്ക് ചെയ്ത ചില ആളുകൾ അത് സഹിയാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കുന്നില്ല. പക്ഷെ അതിന്റെ കൂടെ അതിന്റെ സനദിനെ കുറിച്ച് ചർച്ച ചെയ്ത ആളുകൾ പറഞ്ഞു ആ സനദ് ദുർബലാണ്. ചില ആൾക്കാർ പറഞ്ഞത് പറ്റേ ദുർബലാണ്. അതിന്റെ കാരണം പറഞ്ഞത് അതിന്റെ സനദിലുള്ള ഈ രണ്ടാളുകൾ, ഒന്ന് ഹൈസമൂൽ ജമ്മാദ്, രണ്ട് കുൽസമൂൽ ജൗശലിൽ കുഷൈരി. ഈ രണ്ടാളുകൾ അവരെ കുറിച്ച് പറഞ്ഞു അവര് ലൈഫിങ്ങളാണ്. അങ്ങനെ അവര് പലതും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുമ്പത് വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, എന്നാൽ ഹസനുൽ ബസ്രിയിൽ നിന്ന് തന്നെ ഇതിനേക്കാൾ ബലപ്പെട്ട സനദോടുകൂടി വേറെ ദുആ വന്നിട്ടുണ്ട്. ജഅലഹുല്ലാഹു മുബാറക്കൻ അലൈക വഅലാ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഹസൻ ബസ്രിയിൽ നിന്ന് തന്നെ, ഇതിന്റെ സനദ് ഹസനാണ് എന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ആ ദുആയേക്കാൾ, ബാറകല്ലാഹു ലക ഫിൽ മൗഹൂബി ലക എന്ന് പറഞ്ഞ ദുആയേക്കാൾ ഒന്നുകൂടി ബലപ്പെട്ട സനദാണ് ഹസൻ ബസ്രിയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ജഅലഹുല്ലാഹു മുബാറക്കൻ അലൈക വഅലാ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് ഹസൻ ബസ്രിയിൽ നിന്ന് മാത്രമല്ല, ഈ ദുആ ഏത് ജഅലഹുല്ലാഹു മുബാറക്കൻ അലൈക വഅലാ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത് പിന്നെ പ്രഗത്ഭനായ ഇമാം ഹാഫിദ് അൽഹുജ്ജ അയ്യൂബ് സിഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി, അയ്യൂബ് ബിൻ അബി തമീമ റഹ്മത്തുള്ളാഹി അലൈഹി നിന്ന് ഇതേപോലെ തന്നെ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അനുമോദനം അദ്ദേഹത്തെ അറിയിച്ചാൽ അദ്ദേഹം ജഅലഹുല്ലാഹു മുബാറക്കൻ അലൈക വഅലാ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഇത് രണ്ടും തബറാനി കിതാബ് ദുആയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് രണ്ട് നേരത്തെ ബാറകല്ലാഹു ലക ഫിൽ മൗഹൂബി എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അത് ഇബ്നു ജഅദ് മുസ്നദിൽ ഉദ്ധരിച്ചതാണ്. അതേപോലെ തന്നെ ഇബ്നു അബി ദുനിയ കിതാബുൽ ഇയാലിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതവിടെ നിങ്ങളവിടെ അത് നോക്കണം. അപ്പോ ആ സനദിനേക്കാൾ ബലപ്പെട്ടതാണ് ഇത്. ജഅലഹുല്ലാഹു മുബാറക്കൻ അലൈക വഅലാ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമ്മൾ പറഞ്ഞു മർഫു അല്ല, അതും എന്താണ് പറഞ്ഞല്ലോ അസറാണ്. ഹസൻ ബസ്രിയിൽ തന്നെ വന്നിട്ടുള്ള അസറാണ്. അതേപോലെ തന്നെ അയ്യൂബ് സിഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി നിന്ന് വന്നിട്ടുള്ള അസറാണ്. പലരും അതിന്റെ സനദ് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റേ സനദിനേക്കാൾ ബലപ്പെട്ടതാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി മനസ്സിലാക്കേണ്ടത് ഇത് കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ദുആ അല്ല. പിന്നെ ഇത് കുട്ടി ആർക്ക് ജനിച്ചോ തഹനിയത്തിന്റെ ഭാവിലാണിത് പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ പിന്നെ ഇത് നമ്മൾ പറഞ്ഞല്ലോ ഇത് ഇബിൽ ഖയ്യം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളതായി അല്ലെ. ഇസ്തിബാഉ ബിഷാരത്തി മൻ വുലിദ ലഹു വലദുൻ വതഹനിയ, കുട്ടി ജനിച്ച ആൾക്കെ സന്തോഷ വാർത്ത അറിയിക്കലും അയാൾ അനുമോദിക്കലും, അതിലാണ് ഈ ദുആ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ദുആ അല്ല. അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, അയാൾക്ക് ആ കുട്ടിയിലൂടെ ഉപകാരം കിട്ടാനും അയാളെ അനുമോദിച്ചുകൊണ്ട് അയാൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ദുആയാണ്. ഇനി അത് ചൊല്ലാൻ പാടുണ്ടോ? കലിമത്തും തൊയ്യവ, ഒരു നല്ല ദുആ അല്ലെങ്കിൽ നല്ല പദങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ ഒരാൾക്ക് തഹനിയത്തിന്റെ പദമായിട്ട് അത് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല. എന്നാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണെന്നുള്ളത് ആരും ധരിക്കരുത്. ഇത് പ്രത്യേകം ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഇങ്ങനെ കുട്ടി ജനിച്ചു എന്ന് കേട്ടാൽ എല്ലാവരും കാണും ഇത് മാത്രം, വേറൊരു ദുആ ആരും ചൊല്ലില്ല. ഇത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദുആ ചൊല്ലുന്നത് പോലെ, എന്തോ ഒരു വളരെയധികം സ്ഥിരപ്പെട്ട ഒരു ദുആ ചൊല്ലുന്നത് പോലെയാണ് ആളുകൾ ഈ ദുആ ചൊല്ലാറുള്ളത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പ്രത്യേകം ഇത് ആവർത്തിച്ച് പറയാനുള്ള കാരണം. അപ്പൊ അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഇത് തഹനിയത്തിന്റെ ഭാവിലാണ് ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. അയാളെ അനുമോദിച്ചുകൊണ്ട്, പ്രധാനമായിട്ടും അയാളെ അനുമോദിച്ചുകൊണ്ട് നടത്തുന്ന ദുആയാണ്. അപ്പൊ ഇത് ചൊല്ലുന്നതിന് വിരോധമല്ല. എന്നാൽ അത് ചൊല്ലുമ്പോൾ ഒരിക്കലും അത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് എന്നുള്ളത് ആരും മനസ്സിലാക്കുകയും ചെയ്യണ്ട. ഇനി അതിന് മറുപടിയായി കൊണ്ട് പറയുന്ന ഭാഗം അതോ അത് പണ്ഡിതന്മാർ പറഞ്ഞു ഹൗലു അഹദിൽ ഉലമ, ഏതോ ഒരു ഉലമ ഏതോ ഒരു പണ്ഡിതന്റെ ഒരു വാക്കാണത്, അത് അസൽ വസ്തിയിൽ നിന്ന് വന്നതുമല്ല. അങ്ങനെയാണ് അതിന് വിശദീകരണം കൊടുത്ത ആളുകൾ പറഞ്ഞത്. അതിനെ മറുപടിയെ കൊണ്ട് പറയുന്നുണ്ടല്ലോ ബാറക്കല്ലാഹു ലക ബാറക്കാലൈക വജസാക്കല്ല. ഇതും രസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു സുന്നത്ത് എന്നുള്ള രൂപത്തിലാണ് ആളുകൾ, വേറൊരു മറുപടി ആരും കൊടുക്കൂല തഹനിയത്തിന് മറുപടി. ഇതാണ് അയാൾ തിരിച്ചു ചൊല്ലാറുള്ളത്. അപ്പൊ ഇതിനെ പറ്റിയ ഉലമാക്കൾ പറഞ്ഞത് കൗലി അഹദിൽ ഉലമ, പണ്ഡിതന്മാരിൽ ഒരാളുടെ ഒരു കൗലാണ് ഇതെന്ന. ആരാന്നുമില്ല, അഡ്രസ്സൊന്നുമില്ല. എന്നാൽ ഒരു കലിമത്തും തൊയ്യബ എന്നുള്ള രൂപത്തില് തഹനിയത്തായിട്ട് അയാൾക്ക് ദുആ ചെയ്യുന്നതിന് ഇത് ഉപയോഗപ്പെടുത്തുന്നതിന് വിരോധമല്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നത് വന്നിട്ടില്ല, സഹാബികളിൽ നിന്ന് വന്നിട്ടില്ല. ഇതാണ് അതിന്റെ സ്ഥിതി എന്നുള്ളത് പ്രത്യേകമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. ഇതാണ് ഇന്ന് പറയാനുള്ളത്. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് ബാങ്കും ഇഖാമത്തുമാണ്. കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്കും അതേപോലെ തന്നെ ഇടത് ചെയിൽ ഇഖാമത്തും നമ്മുടെ നാട്ടില് വളരെ വ്യാപകമായി ഏതാണ്ട് എല്ലാ ആളുകളും ചെയ്തു പോരുന്നതാണ്. അപ്പൊ അത് സംബന്ധമായിട്ടുള്ള ശരിയായിട്ടുള്ള നിലപാട് എന്താണെന്നുള്ളത് ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വിഷയം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ വിഷയങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. നിങ്ങളുടെ മനസ്സിൽ വരുന്ന സംശയങ്ങൾ ഇപ്പോൾ ഇത് ഒരാൾ ചോദിച്ചതുകൊണ്ടാണ് നമുക്ക് വിശദീകരിക്കാൻ പറ്റിയത്. ഈ രണ്ടാമത് പറയുന്ന അത് തിരിച്ചു കൊടുക്കുന്ന മറുപടി ആരുടേതാണ്? നല്ല സംശയം. അപ്പൊ അങ്ങനെ പറഞ്ഞെങ്കിലേ നമുക്കത് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. വിഷയങ്ങൾ നന്നായിട്ട് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അഹ്ലുസ് സുന്നയുടെ അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിന്റെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുവാനും ആ മാർഗത്തിൽ ജീവിച്ച് മരിച്ചു പോകുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു ആഖിറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും മാനസികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു നമുക്കെല്ലാവർക്കും ആശ്വാസവും ശിഫയും പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. والحمد لله رب العالمين. السلام عليكم ورحمة الله. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.